Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ മലയാളം പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. പീഡനങ്ങളും അക്രമങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിനെന്ന് ഫ്രാൻസിസ് പാപ്പ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച അന്താരാഷ്ട്ര ദിനമായ നവംബർ 25 പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതി. പലയിടങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ അക്രമങ്ങളും ദുഷ്പെരുമാറ്റങ്ങളും ഭീരുത്വത്തിന്റെ ഫലമാണെന്നും അത് മനുഷ്യർക്കും മാനവികതയ്ക്കു തന്നെയും അധപതനത്തിന് കാരണമാണെന്നും ഫ്രാൻസിസ് പാപ്പ എഴുതി. ഈ ഒരു വിപത്തിനു മുന്നിൽ നമുക്ക് മുഖം തിരിച്ചു നിൽക്കാനാകില്ലെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇങ്ങനെ പീഡനങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണ ചുമതല സമൂഹത്തിന്റേതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ലോക കത്തോലിക്ക വനിതകളുടെ സംഘടന. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ വേണമെന്ന് ലോക കത്തോലിക്ക വനിതകളുടെ സംഘടനയുടെ പ്രസിഡന്റ് മരിയ ലിയ സെർവീനോ ആവശ്യപ്പെട്ടു. മാനസികവും ശാരീരികവുമായ അക്രമങ്ങളും പ്രത്യേകിച്ച് ലൈംഗികാതിക്രമങ്ങളും ഇപ്പോഴത്തെ മഹാമാരിയുടെ സമയത്ത് വർദ്ധിച്ചു എന്നും അതോടൊപ്പം സ്ത്രീഹത്യകളും കോവിഡ് സമയത്ത് ലോകമെമ്പാടും കൂടിയിട്ടുണ്ട് എന്നും മരിയ ലിയ അറിയിച്ചു. പീഡനങ്ങൾ സഹിക്കുന്ന ആളുകൾ തങ്ങളുടെ നിശബ്ദത കൈവടിഞ്ഞ് സംസാരിക്കുന്നതും സാക്ഷ്യം നൽകുന്നതും നമുക്ക് അവഗണിക്കാനാകാത്ത ഒരു സഹായാഭ്യർത്ഥനയാണെന്ന് ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ച സംഘടനാ പ്രസിഡന്റ് അന്താരാഷ്ട്ര തലത്തിൽ വനിതകൾക്കായുള്ള ഒരു നിരീക്ഷണാലയം സ്ഥാപിച്ചത് ഈ ഒരു പ്രചോദനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു എന്നു പറഞ്ഞു. ഒറ്റപ്പെടലിന്റെ സമ്മർദ്ദവും വേദനയും ഉത്കണ്ഠയും ഗാർഹിക പീഡനങ്ങൾക്ക് കാരണമായെന്നും ദേവാലയങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പരാതികൾ കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള കൂടുതൽ സാധ്യതകൾ നൽകാനായില്ലെന്നും പറഞ്ഞ മരിയ ലിയ, അക്രമികളും ഇരകളും ഒരേ സ്ഥലത്ത് കൂടുതൽ സമയം ഒരുമിച്ചു താമസിക്കേണ്ടി വരുന്നതും കാര്യങ്ങൾ വഷളാക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് കൂട്ടിച്ചേർത്തു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്ത്രീകൾക്ക് തങ്ങളുടെ പരാതി പറയാൻ സാധിക്കുന്ന കൂടുതൽ ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നും തങ്ങളുടെ അവകാശങ്ങളും സ്ഥാനവും നേടിയെടുക്കാൻ തക്ക വിധത്തിൽ സ്ത്രീകളെ രൂപപ്പെടുത്തിയെടുക്കണമെന്നും രാഷ്ട്രീയമായതും പൊതുവായതുമായ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ സ്ത്രീകളെ കൂടുതലായി ഏർപ്പെടുത്തണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുവെന്നും മരിയ ലിയ പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യ ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും മരിയ ലിയ പറഞ്ഞു. കോവിഡ് മഹാമാരി പ്രതിസന്ധിയിൽ ബാഗ്ദാദിന് കൈത്താങ്ങുമായി ഫ്രാൻസിസ് പാപ്പ. ചികിത്സാ ആവശ്യങ്ങൾക്കുവേണ്ടി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണം ബാഗ്ദാദിലെ സെന്റ് റാഫേൽ ആശുപത്രിക്ക് ഫ്രാൻസിസ് പാപ്പ സംഭാവന ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉപകരണം ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും അറിയിച്ച ആശുപത്രി വൃത്തങ്ങൾ, ഇവിടെ ലഭ്യമാകുന്ന ഓക്സിജൻ മറ്റ് നഗരങ്ങളിലെ ചില ആശുപത്രികൾ ഉൾപ്പെടെ ചില സർക്കാർ ആശുപത്രികൾക്ക് വരെ നൽകാൻ സാധിക്കുന്നുണ്ടെന്നും അറിയിച്ചു. അതിനിടെ കഷ്ടതയിലും ഏകാന്തതയിലും കഴിയുന്ന മനുഷ്യർക്ക് തുണയാകാൻ വിശുദ്ധ യൂസേപ്പിന്റെ സഹായം തേടാൻ ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ, നമ്മുടെ പാതകളിൽ കണ്ടുമുട്ടുന്ന കഷ്ടതയും ഏകാന്തതയും അനുഭവിക്കുന്ന മനുഷ്യരെയും ജീവിതത്തിൽ ധൈര്യവും ശക്തിയും നഷ്ടപ്പെട്ട ആളുകളെയും ദൈവമാണ് നമുക്കു മുന്നിൽ കൊണ്ടുവരുന്നതെന്ന് പാപ്പ പറഞ്ഞു. തിരുക്കുടുംബത്തിന്റെ സംരക്ഷകനും ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ കണ്ടെത്താനാകാതെ ധൈര്യവും ശക്തിയും നഷ്ടപ്പെട്ട് ഏകാന്തതയിൽ കഴിയുന്ന ആളുകൾക്ക് സംരക്ഷണവും തുണയും ഏകുന്ന വിശുദ്ധ യൂസേപ്പിനെക്കുറിച്ച് നവംബർ 24 ബുധനാഴ്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചിരുന്നു. വരൾച്ച അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ സൊമാലിയയിലെ കുട്ടികളും മുതിർന്നവരുമായ 2.5 കോടിയോളം ആളുകൾ പട്ടിണിയും ജലദൌർബല്യവും മൂലം മരണഭീതിയിലാണെന്ന് സേവ് ദ ചിൽഡ്രൻ എന്ന അന്താരാഷ്ട്ര സംഘടന അറിയിച്ചു. 2021 വർഷത്തിന്റെ അവസാനത്തോടെ 5 വയസ്സിനു താഴെ മാത്രം പ്രായമുള്ള 1.5 കോടിയോളം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് മൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കുമെന്ന് തങ്ങൾ ഭയപ്പെടുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. അപകടകരമായ അവസ്ഥയിൽ കഴിയുന്ന കുട്ടികളെ രക്ഷിക്കാനും അവർക്ക് ഭാവി ഉറപ്പു നൽകുവാനും 100 വർഷത്തിലേറെയായി പോരാടുന്ന അന്താരാഷ്ട്ര സംഘടനയായ സേവ് ദ ചിൽഡ്രൻ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ വരൾച്ചാബാധിത സമൂഹങ്ങൾക്കും കുട്ടികൾക്കും ജലവും ഭക്ഷണവും നൽകുകയും പോഷകാഹാരക്കുറവും മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിക്കുന്നത് ക്രിസ്തുസ് വിവിത് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലീയ പ്രബോധനത്തിന്റെ 117 ഖണ്ഡികയെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ്.
വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അപ്പോസ്തലീയ പ്രബോധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലീയ പ്രബോധനം എന്നത് കത്തോലിക്ക സഭയിൽ പാപ്പ പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക ലേഖനങ്ങളുടെ വിവിധ തരത്തിലുള്ള പരമ്പരകളിൽപ്പെടുന്ന ഒരു ലേഖനമാണ്. ഇവയുടെ പ്രാധാന്യ ശൃംഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാക്രിക ലേഖനങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് അപ്പോസ്തലീയ പ്രബോധനങ്ങൾക്കുള്ളത്.
ഒൻപത് അധ്യായങ്ങളുള്ള ഈ അപ്പോസ്തലീയ പ്രബോധനത്തിന്റെ 4 അധ്യായത്തിലൂടെയാണ് നാം നമ്മുടെ പരിചിന്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 4 അധ്യായം ആരംഭിക്കുന്നത് തന്നെ, സ്നേഹമാകുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യുവജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടാണ്. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ഹൃദയം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് യുവജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണെന്ന് പാപ്പ പറയുന്നു. ഇന്ന് നാം പരിചിന്തനം ചെയ്യുന്ന 117 ഖണ്ഡികയിൽ പാപ്പ യുവജനങ്ങളോട് ഇങ്ങനെ പറയുന്നു: അവിടുന്ന് നിന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നിയോഗിക്കുമ്പോൾ, നിന്നെ മുന്നോട്ടു തള്ളാൻ, വളരാൻ, നിന്നെ സഹായിക്കാൻ നീ അവിടുത്തെ അനുവദിക്കുമെന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നു. നീ അവിടത്തോട് ചോദ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവിടുന്ന് പരിഭ്രമിക്കുന്നില്ല. നീ അവിടത്തോട് മിണ്ടാത്തപ്പോഴും തുറവോടെ സംഭാഷണത്തിൽ ഏർപ്പെടാത്തപ്പോഴും അവിടുന്ന് നിന്നെക്കുറിച്ച് ആകുലപ്പെടുന്നു. യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ അത് യാത്ര തുടരുന്നതിന് തടസ്സമായില്ല. കർത്താവ് തന്നെ നമ്മെ ഇങ്ങനെ നിർബന്ധിക്കുന്നു: വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അവിടുത്തെ സ്നേഹം യഥാർത്ഥവും സത്യസന്ധവും വസ്തുനിഷ്ഠവുമാണ്. അത് തുറവിന്റെ ബന്ധത്തിലേക്കും ഫലപൂർണമായ സംവാദത്തിലേക്കും നമ്മെ ക്ഷണിക്കുന്നു. ഭൂമിയിൽ ധീരതയോടെ സാക്ഷ്യം നൽകിയവരുടെ സ്നേഹപൂർണമായ മുഖത്ത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുപ്പം അന്വേഷിക്കുക എന്ന് പ്രബോധിപ്പിക്കുന്നു. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന ഈ ഖണ്ഡികയിൽ അവഗണിക്കുമ്പോഴും അടുപ്പം കാണിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ നമ്മോട് പങ്കുവയ്ക്കുന്നു. യേശുവുമായുള്ള കണ്ടുമുട്ടൽ മാറ്റിമറിച്ച ജീവിതങ്ങളുടെ ഒരു നീണ്ട നിരയാണ് കത്തോലിക്ക സഭയിലുള്ളത്. യേശുവിന്റെ സ്നേഹപ്പുണരലിൽ മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളും നിസാരമായി കണ്ട ജീവിതങ്ങൾ. അവയിൽ നിന്ന് യുവതി യുവാക്കളായ കുറച്ച് ജീവിത ഉദാഹരണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ 2 അധ്യായത്തിൽ ഫ്രാൻസിസ് പാപ്പ നിരത്തിവെച്ചിരുന്നു. ജന്മം കൊണ്ടും സ്ഥാനം കൊണ്ടും ധനം കൊണ്ടും സമൂഹത്തിന്റെ ഔന്നിത്യങ്ങളിൽ വാണിരുന്നവർ മുതൽ പാവപ്പെട്ട സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽപ്പെട്ടവർ വരെ അക്കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരിൽ എല്ലാവരിലും ഉണ്ടായിരുന്ന ഒരേ ഒരു പൊതുവായ കാര്യം യേശു അനുഭവം മാത്രമായിരുന്നു. അത്തരം ഒരു അനുഭവം അവരെ അവരുടെ ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പുകളിൽ എത്ര സ്വാധീനിച്ചുവെന്ന് നമ്മെ കാണിച്ചു തന്നു. അതിന് ഉദാഹരണമായി യുവവിശുദ്ധരായ വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ജോവാന ഓഫ് ആർക്ക്, വാഴ്ത്തപ്പെട്ട ആൻഡ്രൂ ഫുയൻ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, ഉണ്ണീശുയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ തുടങ്ങി നിരവധി പേരുടെ ജീവിതത്തെ പാപ്പ ഇന്നത്തെ യുവജനങ്ങളുടെ മാതൃകയാക്കി. ഇവരൊക്കെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ തങ്ങളുടെ ജീവിത വലകളെ ഇറക്കിയവരാണ്. അങ്ങനെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം സ്നേഹം മാത്രമായിരുന്നു.
സ്നേഹത്തെക്കുറിച്ച് ഫാദർ ബോബി ജോസ് പറയുന്നത്, സ്നേഹം എന്നാൽ ഉപാധികളില്ലാതെയാകണം. ഉപാധികൾ ഉള്ളതിന് പേര് വെറും ഇഷ്ടം. നീ ഇങ്ങനെയായാൽ എനിക്കിഷ്ടമെന്നോ ഞാൻ അങ്ങനെയായാൽ ഇഷ്ടപ്പെട്ടേക്കുമെന്ന് ഓരോ ഉപാധികൾ വയ്ക്കുമ്പോഴത് വെറും ഇഷ്ടമായി മാറുന്നു. തിരികെയൊന്നും കിട്ടാനില്ല എന്നറിഞ്ഞിട്ടും ചേർത്തു നിർത്തുന്നതാണ് സ്നേഹം. ദൈവസ്നേഹത്തെക്കുറിച്ച് വചനവിചിന്തനം നൽകിയ ഒരവസരത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചതും ഓർക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു പേരും മുഖവുമുണ്ട്, അത് യേശുവാണ്. ദൈവത്തോടുള്ള സ്നേഹം യേശുവിൽ പ്രകടമാണ്. നമ്മുടെ ഇടയിലെ പിതാവിന്റെ ദാനമാണ് യേശു. മറ്റെല്ലാറ്റിനും മൂല്യവും ഭംഗിയും നൽകുന്ന സ്നേഹമാണത്. നമ്മുടെ കുടുംബത്തിനും സൗഹൃദത്തിനും തൊഴിലിനും പഠനത്തിനും കലയ്ക്കും മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി നൽകുന്ന സ്നേഹം, നിഷേധാത്മകമായ അനുഭവങ്ങൾക്ക് പോലും ഈ സ്നേഹം അർത്ഥം നൽകുന്നു. കാരണം ഈ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് പോകാനും തിന്മയുടെ തടവുകാരായി തുടരാതിരിക്കാനും ഈ സ്നേഹം നമ്മെ അനുവദിക്കുന്നു. എല്ലായ്പ്പോഴും പ്രതീക്ഷയുടെ വാതിലുകൾ നമുക്കായി തുറന്നു തരുന്നു. യേശുവിനുള്ള ദൈവസ്നേഹം എപ്പോഴും നമ്മെ പ്രത്യാശയിലേക്കും നമ്മുടെ തീർത്ഥാടനത്തിന്റെ അവസാന ചക്രവാളത്തിലേക്കും നയിക്കുന്നു. ഈ സ്നേഹത്തിൽ നമ്മുടെ അധ്വാനങ്ങളും വിജയങ്ങളും പരാജയങ്ങളും അർത്ഥം കണ്ടെത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പോലും ദൈവസ്നേഹത്തിൽ അർത്ഥം കണ്ടെത്തുന്നു. കാരണം യേശുക്രിസ്തുവിലുള്ള ഈ ദൈവസ്നേഹം എപ്പോഴും നമ്മോട് ക്ഷമിക്കുന്നു. അവൻ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ എപ്പോഴും നമ്മോട് ക്ഷമിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ച ഒരു വ്യക്തിക്കും ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്നും പിന്നീട് അകന്നു നിൽക്കാൻ വിട്ടുപോകാൻ കഴിയുകയില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ തിരിച്ചുവരുവിനായി കാത്തിരുന്നും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയും നമ്മെ തന്നിലേക്ക് ചേർക്കാൻ മടിക്കാത്ത സ്നേഹമാണ് ദൈവത്തിന്റേത്. ദേവാലയങ്ങളിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന സക്രാരിയിൽ അപ്പത്തിന്റെ രൂപത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ ചെന്നിരുന്നാൽ മാത്രമല്ല അവൻ നമ്മുടെ വിളിക്ക് ഉത്തരം നൽകുന്നത്. നാം എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും അവിടുന്ന് നമ്മുടെ അരികിലെത്തും. കാരണം അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല, നീ എവിടെ ചെന്നാലും നിന്റെ കൂട്ടിന് ഞാനുണ്ടാകും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വാരങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമുണ്ട്. പഴയ നിയമത്തിൽ മനുഷ്യരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹം പുതിയ നിയമത്തിൽ മനുഷ്യനായി തന്നെ അവതരിച്ച് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പാപ്പ ഓരോ യുവജനത്തെയും ദൈവം വ്യക്തിപരമായി വ്യവസ്ഥകൾ ഇല്ലാതെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിന്റെ അനവധി മുഖങ്ങളെ എന്തുകൊണ്ടാണ് പാപ്പ വരച്ചു കാണിക്കുന്നത്? പ്രത്യേകിച്ച് യുവജനങ്ങളോട് പാപ്പ ഈ സ്നേഹത്തെക്കുറിച്ച് ആവർത്തിച്ച് പങ്കുവയ്ക്കുന്നത് എന്തിനാണ്? എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനല്ല, ജീവിതത്തിൽ നാം അനുഭവിച്ച് പഠിക്കേണ്ട സത്യമാണ് ദൈവസ്നേഹം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ആ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ സഭയുടെ ഹൃദയത്തിൽ മക്കളായിരിക്കുന്ന യുവജനങ്ങളിലൂടെ ദൈവത്തെ അവന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. പ്രായത്തിലും ജ്ഞാനത്തിലും മനുഷ്യപ്രീതിയിലും വളർന്ന ബാലനാണ് എല്ലാ ചെറുപ്പക്കാരുടെയും മാതൃകയായി കുരിശിൽ കിടന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ മീതെ പ്രകാശം പരത്താൻ സ്വജീവൻ അർപ്പിച്ചത്. ആ സ്നേഹാനുഭവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് എല്ലാം നൽകാൻ ഒരു ദൈവം കാത്തിരിക്കുന്നു. ലോകത്തിന്റെ സന്തോഷങ്ങളിൽ സ്വയം നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ നിത്യമായ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് മടങ്ങിപ്പോകാം. ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ, സ്നേഹം നിന്നെ വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുക, അതിന്റെ വഴികൾ കഠിനമാണെങ്കിലും. സ്നേഹത്തിന്റെ ചിറകുകൾ നിന്നെ പൊതിയുമ്പോൾ അതിന് വഴങ്ങുക, അതിന്റെ ഇടയിൽ മറിഞ്ഞിരിക്കുന്ന വാൾമുനകൾ നിന്നെ മുറിപ്പെടുത്തിയാലും. വടക്കൻ കാറ്റ് പൂന്തോട്ടത്തെ നശിപ്പിക്കുന്നത് പോലെ നിന്റെ സ്വപ്നങ്ങളെ തകർക്കുമെങ്കിലും സ്നേഹം നിന്നോട് സംസാരിക്കുമ്പോൾ വിശ്വസിക്കുക. സ്നേഹം നിന്നെ കുരിശിലേറ്റുന്നത് പോലെ നിന്നെ കിരീടമണിയിക്കുക തന്നെ ചെയ്യും. നിന്റെ വളർച്ചയെ പ്രതി നിന്നെ വെട്ടിയൊരുക്കും. സ്നേഹം സ്നേഹത്തിൽ നിന്ന് സ്നേഹമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല. സ്നേഹം സ്നേഹത്തിന് പര്യാപ്തമാണ്. മധ്യാനത്തിൽ വിശ്രമിക്കുകയും സ്നേഹത്തിന്റെ നിർവൃതിയെ ധ്യാനിക്കുകയും ചെയ്യുക. നിന്റെ സ്നേഹിതനു വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. അധരത്തിൽ സ്തുതിഗീതവുമായി നിദ്ര ചെയ്യുക.
പുതു സൃഷ്ടിയാകാം ക്രിസ്തുവിൽ ചേരാം, ഒന്നാൽ ഒന്നാൽ ഒന്നു ചേരാം.
സൃഷ്ടിയാകാം ക്രിസ്തുവിൽ ചേരാം, ഒന്നാൽ ഒന്നാൽ ഒന്നു ചേരാം.
നാദൻ തൻ രൂപത്തിൽ ദൈവത്തിൻ പുത്രരാകാം. വചനം ശ്രവിക്കാം, വചനം ജീവിത ഭാഗമാക്കാം.
ജീവൻ തുടിക്കും വചനം ശ്രവിക്കാം, വചനം ജീവിത ഭാഗമാക്കാം.
വചനത്തിൻ മാധുര്യം ആസ്വദിക്കാം, ക്രിസ്തുവിൻ സുവിശേഷം പകർന്നു നൽകാം. പുതു സൃഷ്ടിയാകാം, ക്രിസ്തുവിൽ ചേരാം, ഒന്നാം ഒന്നാം ഒന്നു ചേരാം. സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങാം,
സ്നേഹത്തിനാഴം അനുഭവിക്കാം, സ്നേഹ സന്ദേശം പകർന്നു നൽകാം.
സ്നേഹത്തിനാഴം അനുഭവിക്കാം, സ്നേഹ സന്ദേശം പകർന്നു നൽകാം, ലോകത്തിലെങ്ങും പകർന്നു നൽകാം.
സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിച്ചത് ക്രിസ്തുസ് വിവിത് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലീയ പ്രബോധനത്തിന്റെ 117-ാം ഖണ്ഡികയെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ്. ഇതൊരുക്കിയത് സിസ്റ്റർ റൂബിനി സി. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.